ഇപ്പോൾ ദൈവത്തിന്റെ വചനം സുലഭമായി എല്ലായിടത്തും നമുക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലായിടത്തും സുലഭമായി സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുക.
വാസ്തവത്തിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്,
വാസ്തവത്തിൽ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്.
കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിൽ നിലനിന്നിരുന്ന കാലത്ത് ദൈവവചനത്തിന് വേണ്ടി മനുഷ്യൻ ആർത്തി പൂണ്ടിരുന്നു, ദാഹിക്കുന്നവരായിരുന്നു.
ദൈവവചനത്തിന് വേണ്ടി മനുഷ്യർ ആർത്തി പൂണ്ടവരായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിന്റെ ഒരു ചെറിയ പേപ്പർ കഷ്ണം, അല്ലെങ്കിൽ പുതിയ നിയമ ബൈബിളിന്റെ ഒരു കഷ്ണം,
പുതിയ നിയമ ബൈബിളിന്റെ ഒരു കഷ്ണം
എങ്ങനെയോ ഒരാളുടെ കയ്യിൽ കിട്ടിയത് നൂറുകണക്കിന് ആളുകൾ വായിച്ചു എന്ന, ഒരാൾ വായിച്ചിട്ട് അടുത്താളുടെ കയ്യിൽ കൊടുക്കുന്നു, പിന്നെ വേറൊരാളുടെ കയ്യിൽ കൊടുക്കുന്നു. രഹസ്യമായി ഇങ്ങനെ അനേകരുടെ കയ്യിൽ അത് ചെന്നെത്തുവാനിടയാണ്.
ഒരാൾ വായിച്ചിട്ട് അടുത്തയാളുടെ കയ്യിൽ കൊടുക്കുന്നു, ഇങ്ങനെ രഹസ്യമായിട്ട് അനേകരുടെ കയ്യിൽ ചെല്ലുവാനിടയാണ്.
ദൈവത്തിന് സ്തോത്രം. വചനത്തിന് വേണ്ടി അവർ ആർത്തിയോടെ ദാഹത്തോടെ ജീവിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസത്തിന്റെ ഇരുമ്പ് മതിലുകൾ റഷ്യയിൽ തകർന്നു വീണു. സുവിശേഷത്തിന്റെ ഒളി റഷ്യയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചീഫ് പാസ്റ്റർ പാസ്റ്റർ ഡോൺ അവിടെ പോയി ഒരു കൺവെൻഷൻ നടത്തുവാനിടയായി.
ദൈവത്തിന് സ്തോത്രം.
അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി എത്രമാത്രം ദാഹിക്കും. ആർത്തിയോടെ ദാഹത്തോടെ ജനം കടന്നു വരും. കമ്മ്യൂണിസത്തെ പരീക്ഷിച്ച് നോക്കി ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതിനാൽ പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ചു. എന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കമ്മ്യൂണിസത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് മനുഷ്യൻ സുവിശേഷത്തിലേക്ക് തിരിയുകയാണ്. ലോകത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തോലികമായ ഉപദേശത്തിന് വേണ്ടി ദാഹിക്കുന്നു.
നമ്മുടെ
ഒരു വിശ്വാസി സഹോദരൻ ആഫ്രിക്കയിൽ ഒരു ഉദ്യോഗ സംബന്ധമായി പോകുവാനിടയായി. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ പെന്തിക്കോസ് കൂടി വരവുണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ ചെന്ന് കൂട്ടായ്മയെ ആചരിക്കുവാൻ തനിക്ക് അല്പസമയം സംസാരിക്കുവാൻ അവസരം നൽകി. രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഈ മൂന്ന് ഉപദേശങ്ങൾ അവർക്ക് വെളിപ്പെട്ടിരുന്നു. ഈ മൂന്ന് അനുഭവങ്ങൾ അവർ പ്രാപിച്ചവരായിരുന്നു. തുടർന്ന് വിശുദ്ധിയെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും അപ്പോസ്തോലിക ശുശ്രൂഷയെക്കുറിച്ചും ഈ നമ്മുടെ വിശ്വാസി സന്തോഷമായിരിക്കും.
എന്നാൽ നിങ്ങൾ അവിടെ വന്ന് ഈ അപ്പോസ്തോലിക ഉപദേശം അവരെ അറിയിച്ചാൽ എത്രയോ നന്നായിരിക്കും.
ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തോലിക ഉപദേശം കേൾക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ വിലപ്പെട്ടത് തന്നെയാണ്. ദൈവത്തിന്റെ കൃപയാൽ ഈ കാലയളവിൽ ദൈവം നമുക്ക് വിശുദ്ധന്മാരായ അപ്പോസ്തോലന്മാരെ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുക മാത്രമല്ല
അത് ഉൾക്കൊള്ളുകയും ചെയ്യണം.
ദൈവത്തിന് സ്തോത്രം. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വേദപുസ്തവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മനുഷ്യന്റെയും ഹൃദയത്തിലെ ആഗ്രഹമാണ് നാളെ എന്താണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ദാനിയേൽ പ്രവചനം നാം വായിക്കുമ്പോൾ നെബുക്കദ്നേസർ രാജാവിന്റെ ചരിത്രം അവിടെ കാണും. താൻ പള്ളിമെത്തയിലായിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു ചിന്താഗതി ഉണ്ടായി, എന്റെ കാലശേഷം ആരായിരിക്കും ഈ ലോകത്തെ
ഈ രാജ്യത്തെ ഭരിക്കുന്നത്.
താൻ പള്ളിമത്തയിലായിരിക്കുമ്പോൾ തന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി, തന്റെ കാലശേഷം ആരാണ് ഈ ലോകത്തെ ഭരിക്കുന്നതെന്ന്.
തന്റെ കാലശേഷം ആര്?
തന്റെ കാലശേഷം ആ
എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലെ ചിന്തയാണ് എന്റെ കാലശേഷം ആര്.
എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലെ ചിന്തയാണ് എന്റെ കാലശേഷം ആരാ.
അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു?
അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കാൻ പോകും?
മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും?
മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും?
ഈ രാഷ്ട്രങ്ങൾക്ക് എന്ത് ഭവിക്കും?
ഈ രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും?
ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും?
ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും?
ചിലരിങ്ങനെ പറയാറുണ്ട്, ലോകം അവസാനിക്കാൻ പോവുകയാണ്, അവസാനിക്കാൻ പോവുക.
ചിലരിങ്ങനെ പറയാറുണ്ട്, ലോകം അവസാനിപ്പാൻ പോവുകയാണ്, അവസാനിപ്പാൻ പോവുകയാണ്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
അങ്ങനൊന്നും അവസാനിക്കുകയില്ല, ഇവിടെ ചിലതൊക്കെ നടക്കണം, എന്നിട്ടേ അവസാനിക്കും.
അങ്ങനെയൊക്കെ അവസാനിക്കുന്നില്ല, ഇവിടെ ചിലതൊക്കെയും നടക്കണം, എന്നിട്ടേ അവസാനിക്കുകയുള്ളൂ.
ഇവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടത്?
ഇവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടത്?
ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്?
ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്?
ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെടും എന്നുള്ളത് സത്യം തന്നെയാണ്.
ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെടുന്നത് സത്യം തന്നെയാണ്.
ചിലർ പറയാറുണ്ട്, 2000 വർഷം എണ്ണപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം 95 ആയിരിക്കും, ഇനി 5 കൊല്ലം കൂടെ ഉള്ളൂ എന്നാണ്.
ചിലർ പറയുന്നത് 2000 കൊല്ലം തികയില്ല, അങ്ങനെയെങ്കിൽ ഇപ്പോൾ 95 ആയിരിക്കുകയാണ്, ഇനി 5 കൊല്ലം കൂടെ ഉള്ളത്.
5 കൊല്ലത്തിനകം ഈ ഭൂമിയും ആകാശവും മാറ്റപ്പെടുമെന്ന് ചിലർ ധരിക്കും.
5 കൊല്ലത്തിനുള്ളിൽ ഈ ഭൂമിയും ആകാശവും മാറ്റപ്പെടുമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്.
5 കൊല്ലത്തിനിടയിൽ തീരുകയില്ല.
5 കൊല്ലത്തിനിടയിൽ തീരുകയില്ല.
2000-ലും തീരുകയില്ല, 2100-ലും തീരുകയില്ല.
2000-ലും തീരുകയില്ല, 2100-ലും തീരുകയില്ല.
ഈ ഭൂമിയിൽ ചിലതൊക്കെ നടക്കും.
ഈ ഭൂമിയിൽ ചിലതൊക്കെയും നടക്കണം.
എന്തൊക്കെയാണ് നടക്കേണ്ടത്?
എന്തൊക്കെയാണ് നടക്കേണ്ടത്?
വേദപുസ്തകം അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്.
വേദപുസ്തകം അതിന് വ്യക്തമായ മറുപടി നൽകുകയാണ്.
ദൈവത്തിന്
സ്തോത്രം.
ഇവിടെ കയറി വരിക,
ഇവിടെ കയറി വരിക.
റോഡിൽ ആരെങ്കിലും ഇനി നിൽപ്പുണ്ടെങ്കിൽ ഇവിടെ കയറി വരിക.
റോഡിൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഇവിടെ കയറി വരിക.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
മേലാൽ സംഭവിക്കാനുള്ളത് പറഞ്ഞു തരികയും കൂടെ കാണിച്ചു തരികയും ചെയ്യാം.
മേലാൽ സംഭവിക്കാനുള്ളത് പറഞ്ഞു തരികയും കൂടെ കാണിച്ചു തരികയും ചെയ്യുകയാണ്.
കാണിച്ചു തരികയും കൂടെ ചെയ്യാനാണ് ഈ ചാർട്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്.
കാണിച്ചു തരികയും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ചാർട്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ വേദപുസ്തവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക.
മേലാൽ സംഭവിക്കാനുള്ളതായ വിഷയങ്ങൾ വേദപുസ്തവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക.
ഇന്നലെ നാം 6-ാം യുഗത്തിന്റെ അവസാനത്തിലാണ് പറഞ്ഞു നിർത്തിയത്.
ഇന്നലെ നാം 6-ാം യുഗത്തിന്റെ അവസാനത്തിലാണ് പറഞ്ഞു നിർത്തിയത്.
5 യുഗങ്ങൾ കഴിഞ്ഞുപോയി.
5 യുഗങ്ങൾ കഴിഞ്ഞുപോയി.
ഇന്ന് നാം 6-ാമത്തെ യുഗത്തിൽ വന്നെത്തിയിരിക്കുന്നു.
ഇന്ന് നാം 6-ാമത്തെ യുഗത്തിൽ വന്നെത്തിയിരിക്കുക.
ദൈവത്തിന് സ്തോത്രം. ആ യുഗത്തെ കൃപായുഗം എന്ന് വിളിക്കുന്നു.
ആ യുഗത്തെ കൃപായുഗം എന്ന് വിളിക്കുക.
ഇന്ന് ദൈവത്തിന്റെ സഭ ഭൂമിയിലുണ്ട്.
ഇന്ന് ദൈവത്തിന്റെ സഭ ഭൂമിയിലുണ്ട്.
ദൈവത്തിന്റെ കൃപ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
ദൈവത്തിന്റെ കൃപ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
എന്നാൽ താമസം വിന കർത്താവായ യേശു മധ്യാകാശത്തിൽ വെളിപ്പെടും.
എന്നാൽ താമസം വിനാ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെടും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
തന്റെ വിശുദ്ധ സഭ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും.
തന്റെ വിശുദ്ധ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും.
അതിനുള്ള ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു കാലം വേദപുസ്തകത്തിൽ നിർണയിച്ചിട്ടില്ല.
അതിനുള്ളതായ പ്രത്യേക സമയം അല്ലെങ്കിൽ കാലം വേദപുസ്തകത്തിൽ നിർണയിച്ചിട്ടില്ല.
യേശുവിന്റെ വീണ്ടും വരവ് എപ്പോഴെന്ന് മുൻകൂട്ടി നിർണയിക്കാൻ കഴിയില്ല.
യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് എപ്പോഴെന്ന് മുൻകൂട്ടി പറയുവാൻ കഴിയുന്നില്ല.
മത്തായിയുടെ സുവിശേഷം 24:44 വായിക്കുന്നു.
മത്തായിയുടെ സുവിശേഷം 24:44
വായിക്കുന്നു. നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതാകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുപ്പി.
വിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരുപ്പി.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ഏത് സമയവും യേശു വെളിപ്പെടാം.
ഏത് സമയവും യേശു വെളിപ്പെടാം.
എന്നാൽ തന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
എന്നാൽ തന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ലോകത്തിലെ സംഭവങ്ങൾ അത് നമുക്ക് വിളിച്ചറിയിക്കുക.
ലോക സംഭവങ്ങൾ അത് നമ്മെ വിളിച്ചറിയിക്കുന്നു.
യേശുവിന്റെ വരവിന് ചില ലക്ഷണങ്ങളുണ്ട്.
യേശുവിന്റെ വരവിന് ചില ലക്ഷണങ്ങൾ.
അല്ലെങ്കിൽ യേശു വേഗം വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ചില ലക്ഷണങ്ങൾ.
അല്ലെങ്കിൽ യേശു വേഗം വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നതായ ചില ലക്ഷണങ്ങൾ.
യേശുവിന്റെ വീണ്ടും വരവിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് 4 തിരിക്കുന്നു.
യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ ലക്ഷണങ്ങളെ പ്രധാനമായിട്ട് 4 തിരിക്കാം.
ഒന്ന്, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ.
ഒന്ന്, പ്രപഞ്ചത്തെ സംബന്ധിച്ച ലക്ഷണം.
അല്ലെങ്കിൽ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ.
അല്ലെങ്കിൽ പ്രാപഞ്ചിക ലക്ഷണം.
2, യഹൂദനെ സംബന്ധിച്ച ലക്ഷണങ്ങൾ.
2, യഹൂദനെ സംബന്ധിച്ച ലക്ഷണം.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
3, ജാതികളെ സംബന്ധിച്ചുള്ള ലക്ഷണം.
3, ജാതികളെ സംബന്ധിച്ച ലക്ഷണം.
4, സഭയെ സംബന്ധിച്ചുള്ള ലക്ഷണം.
4, സഭയെ സംബന്ധിച്ച ലക്ഷണം.
ഈ 4 ലക്ഷണങ്ങളും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ 4 ലക്ഷണങ്ങളും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്.
പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഉള്ള ലക്ഷണം എന്ന് പറയുന്നത്,
പ്രപഞ്ചത്തെ സംബന്ധിച്ച ലക്ഷണം എന്ന് പറഞ്ഞാൽ,
യേശു പറയുന്നു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിക്ക് എന്ത് ഭവിക്കുമെന്ന് ഓർത്ത് പരിശുദ്ധർ പേടിച്ചു നിർജീവരാണ്.
യേശു പറയുകയാണ്, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിക്ക് എന്ത് ഭവിക്കുമെന്ന് ഓർത്ത മനുഷ്യർ നിർജീവന്മാരാകും.
ഈ പ്രപഞ്ച ശക്തി യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ പ്രപഞ്ച ശക്തി യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല, വിവരിക്കാനാണെങ്കിൽ ധാരാളമുണ്ട്.
ഞാൻ അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല, വിവരിച്ചാൽ ധാരാളമുണ്ട്.
രണ്ടാമത്തത് യഹൂദനെ സംബന്ധിച്ചുള്ള ലക്ഷണം.
രണ്ടാമതായി യഹൂദനെ സംബന്ധിച്ച ലക്ഷണമാണ്.
യേശു പറയുകയുണ്ടായി, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ.
യേശു പറയുന്നു, അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ.
അതിന്റെ കൊമ്പുകളായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുക.
അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അടുത്ത വാക്യം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ
അവൻ അടുക്കെ വാതിൽക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു.
ഏത് സംഭവിക്കുമ്പോൾ അത്തിയെ നോക്കണം.
അത്തിയെ നോക്കുക.
അത്തി എന്ന് പറയുന്ന യഹൂദനെ കാണിക്കുകയാണ്.
ഈ അത്തി എന്ന് പറയുന്നത് യഹൂദനെ കാണിക്കുകയാണ്.
യഹൂദനെ മൂന്ന് കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്.
ഒന്ന് അത്തി, രണ്ട് ഒലിവ, മൂന്ന് മുന്തിരി.
അത്തി യഹൂദന്റെ രാഷ്ട്രീയ നിലവാരത്തെ കാണിക്കുന്നു. ഒലിവ് യഹൂദന്റെ സാമൂഹിക നിലവാരത്തെ കാണിക്കുന്നു. മുന്തിരി യഹൂദന്റെ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു. ഒലിവോ മുന്തിരിയോ തളിർക്കുമെന്നല്ല
അത്തി തളിർക്കും
എന്ന് പറഞ്ഞാൽ യഹൂദൻ രാഷ്ട്രീയമായി ശക്തിപ്പെടുമെന്നാണ്. യേശു ഇത് പറയുന്ന സമയത്ത് യഹൂദൻ അടിമത്വത്തിലായിരുന്നു.
ഏഴ് ഡി 30 വർഷത്തിലാണ്
യേശു ഇത് പറയുന്നത്.
AD 30 കഴിഞ്ഞിട്ടാണ് യേശു ഇത് അറിയിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. അവൻ പറയുന്നു, അത്തിയെ നോക്കുക എന്ന്.
അവൻ പറയുകയാണ്, അത്തിയെ നോക്കുക.
അതിന്റെ കൊമ്പ് ഇളവാകും ഇല തളിർക്കും. അന്ന് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. AD 70 അവരുടെ ദേവാലയം പൊളിക്കപ്പെട്ടു. AD 134 അവർ ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. യഹൂദനെ സംബന്ധിച്ചുള്ള ഈ പ്രവചനം യേശു പറയുമ്പോൾ യഹൂദൻ റോമൻ ഗവൺമെന്റിന്റെ അടിമത്വത്തിൽ കഴിയും. അടിമകളാണെന്നവർ
യഹൂദൻ റോമൻ ഗവൺമെന്റിന്റെ അടിമകളായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്നു, അത്തിയെ നോക്കി ഉപമ പഠിക്കുക.
യേശു പറയുകയാണ്, അത്തിയെ നോക്കി ഉപമ പഠിപ്പി.
അതിന്റെ കൊമ്പ് ഇളവായി. ഇല തളിർക്കുമെന്ന് പറയുകയാണ്.
ദൈവത്തിന് സ്തോത്രം.
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് യഹൂദൻ ചിതറിപ്പോയി. ഒന്ന് മറ്റൊന്നിനോട് ചേർന്നിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അങ്ങനെ ചിതറിക്കപ്പെട്ട കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലും എത്തി, കൊച്ചിയിലും അവർ വന്നെത്തി.
അങ്ങനെ ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ചിലർ നമ്മുടെ കൊച്ചിയിലും വന്നെത്തി.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? അവരെ വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യവും കൈ നീട്ടും. യെശയ്യാ 11:11
നാം വായിക്കുന്നു, ഞാൻ അവരെ വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈ നീട്ടും.
ദൈവം തന്റെ കൈ നീട്ടി അവരെ വീണ്ടുകൊണ്ടിരിക്കുക. യഹൂദൻ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നു. ഒരു കാലത്ത് അവർക്ക് ഇസ്രായേൽ ദേശത്ത് പ്രവേശിപ്പാൻ അനുവാദമില്ലായി. രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞുപോയി.
ഈ ലോകമഹായുദ്ധങ്ങൾ
നിമിത്തമായിട്ട് കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു.
ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്ക് മഹായുദ്ധങ്ങളോടുകൂടെ കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി.
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. രണ്ടു ഭാഗത്തും വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടായോ ഒന്നാം ലോകമഹായുദ്ധം കൊണ്ട് എന്ന് ചോദിച്ചാൽ?
അവർ
പറയും, ഒന്നുമില്ല നഷ്ടമേ ഉള്ളൂ. രണ്ടാം ലോകമഹായുദ്ധം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടായി എന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങളോട് ചോദിച്ചാൽ,
അവർ പറയും ഒന്നുമില്ല.
എന്നാൽ യഹൂദനോടൊന്ന് ചോദിച്ചേ, ഈ യുദ്ധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? അവർ പറയും, വലിയ നേട്ടം ഞങ്ങൾക്ക് കിട്ടിയെന്ന്.
ഒന്നാം
ലോകമഹായുദ്ധം ലോകമായുദ്ധത്തോടുകൂടെ യഹൂദരെ സ്വദേശത്ത് പ്രവേശിക്കുവാൻ അനുവാദം കിട്ടി.
ഒന്നാം ലോകമായുദ്ധത്തോടുകൂടെ അവർക്ക് സ്വദേശത്തേക്ക് പ്രവേശിപ്പാൻ അനുമതി ലഭിച്ചു.
രണ്ടാം ലോകമായുദ്ധത്തോടുകൂടെ യഹൂദൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ചു.
രണ്ടാം ലോകമായുദ്ധത്തോടുകൂടെ യഹൂദൻ അവർക്കായി സ്വതന്ത്രമായ രാഷ്ട്രം സ്ഥാപിച്ചു.
ദൈവത്തിന് സ്വത്ത്
അവർക്ക് നേട്ടമുണ്ടായി.
ഈ ഒരു യുദ്ധം കൂടെ ഉണ്ടാകണം.
മൂന്നാം ലോകമായുദ്ധം,
ഇനി ഒരു യുദ്ധം കൂടെ ഉണ്ടാകണം.
മൂന്നാം ലോകമായി
വാസ്തവത്തിൽ യഹൂദന് വേണ്ടി തന്നെയാണ്. യഹൂദനു വേണ്ടി തന്നെ യഹൂദൻ തന്റെ ആലയം പണിയും.
മൂന്നാം ലോകമായുദ്ധത്തോട് ചേർന്ന് യഹൂദൻ തന്റെ ആലയം പണിയും.
ഒന്നാം ലോകമായുദ്ധത്തോടുകൂടെ സ്വദേശത്ത് പ്രവേശനം. രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടെ സ്വതന്ത്ര രാഷ്ട്രം.
രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടെ സ്വതന്ത്രമായ
മൂന്നാം ലോകമഹായുദ്ധത്തോടുകൂടെ സ്വന്തമായ ആലയം.
മൂന്നാം ലോകമായുദ്ധത്തോടുകൂടെ സ്വന്തമായ ഒരു ആലയം.
അത്തി തളർത്തുകൊണ്ടിരിക്കുകയാണ്.
അത്തി ഇന്ന് തളർത്തുകൊണ്ടേയിരിക്കുകയാണ്.
കേരളത്തിന്റെ മൂന്നിലൊന്ന് ഭാഗമേ ഉള്ളൂ ഇസ്രായേൽ. ഇന്ന്
കേരളത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ ഉള്ളൂ ഇസ്രായേൽ.
എന്നാൽ ഇന്ന് വൻശക്തികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്.
എന്നാൽ ഇന്ന് അവർ വൻശക്തികൾക്ക് പേടി സ്വപ്നമായി മാറ്റപ്പെട്ടിരിക്കുന്നു.
യെരുശലേമിനെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കുമെന്ന് ദൈവവചനത്തിൽ വായിക്കാം.
യെരുശലേമിനെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ.
ലോകത്തിലും സകലർക്കും ഒരു ഭാരമാണ് യെരുശലേം.
മുഴു ലോകത്തിലും ഇന്ന് യഹൂദന്മാർ സകലർക്കും ഒരു ഭാരം അത്ര.
ഇതെല്ലാം എന്തിനെ കാണിക്കുന്നു? ഇവയൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ ദൈവജനം ഓർത്തുകൊള്ളണം, അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുകയാണ്.
ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ദൈവജനം ഓർത്തുകൊള്ളണം, അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു.
ഈ സംഭവങ്ങൾ ദൈവത്തിന്റെ ജനത്തിന് ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
നിവരണം. തലകുനിച്ചിട്ടിരിക്കുന്നവരൊക്കെ നിവരണം. താഴോട്ട് നോക്കിയിരിക്കുന്നവരൊക്കെ നിവരണം.
താഴോട്ട് നോക്കിയിരിക്കുന്നവരെല്ലാം നിവരണം.
നിവർന്ന് തലപൊക്കുവീൻ എന്ന് വായിക്കും. നിവർന്ന് തലപൊക്കുക എന്ന് യേശു പറയുമ്പോൾ,
അവരുടെ
മനസ്സിലാക്കുന്നത് തലകുനിച്ചിട്ടിരിക്കുക.
അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തലകുനിച്ചിരിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ഈ തലകുനിയുന്നത്? ജീവിതത്തിൽ നിരാശയും ജീവിതത്തിൽ സംശയവും പ്രവേശിക്കുമ്പോൾ
തലയറിയാതെ കുനിയുക.
ദൈവം ഒരാളോട് പറഞ്ഞ തലമൊക്കാൻ.
പഴയ നിയമത്തിൽ ഒരാളോട് പറയുകയാണ് തല വെക്കുവാൻ.
അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം.
ദൈവത്തിന് സ്തോത്രം.
വളരെ പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ മുഖത്തെ നോക്കി ഇറങ്ങിത്തിരിച്ചത് ശരിയാണ്. യാത്രാ മധ്യത്തിൽ കൈപ്പേറി അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായി.
തന്റെ വിശ്വാസയാത്രാ മധ്യത്തിൽ കൈപ്പേറി അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായി.
പിതാവായ തേരഹ മരിച്ചു.
സഹോദരപുത്രനായ ലോത്തുമായി യാത്ര ചെയ്യുകയാണ്.
യാത്രാ മധ്യത്തിൽ ചെറിയ കലക്കമുണ്ടായി. അബ്രഹാമിനും ലോത്തിനും സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഒരുമിച്ച് പാർക്കാനും കഴിയാതെ വരുന്നു. അപ്പോൾ അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായി. അബ്രഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല.
അബ്രഹാം ലോത്തിനെ വിളിച്ചു പറയുകയാണ്, നാം തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല.
നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം.
നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം.
വടക്കോട്ട് പോവുകയാണെങ്കിൽ തെക്കോട്ട് പൊക്കോളാം.
നീ വടക്കോട്ട് പോയാൽ ഞാൻ തെക്കോട്ട് പോയിക്കോളാം.
ആദ്യം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ലോത്തിന് കൊടുത്തു. ലോത്ത് നല്ല നോട്ടമുള്ള മനുഷ്യനായിരുന്നു. പതിയെ തെറ്റി നോക്കി നീരോട്ടമുള്ള പ്രദേശമായ സോദോം കണ്ടുപിടിച്ചു. കൂടാരം പതിയെ നീക്കി അവിടേക്ക് അടിച്ചു. ആടുമാടുകളെയും കന്നുകാലികളെ ഒക്കെ വളർത്തുവാൻ പറ്റിയ സ്ഥലം.
ആടുമാടുകൾ കന്നുകാലികളൊക്കെയും വളർത്തുവാൻ പറ്റിയ സ്ഥലമാണ്.
ചെന്നൊരു വീട് പണിത് കുറെ സ്ഥലമൊക്കെ വാങ്ങി. സ്വസ്ഥമായി ലോത്ത് അവിടെ ജീവിക്കുക.
ആ
സ്വസ്ഥമായ ജീവിതം ദീർഘിച്ചില്ല. സംഭവിച്ചതറിയാമല്ലോ.
സംഭവിച്ചെന്താണെന്നറിയുമല്ലോ.
ദൈവത്തിന് സ്തോത്രം. ലോത്തിനും കുടുംബത്തിനും ഒന്നും എടുക്കുവാൻ കഴിയാതെ അവിടം വിട്ടു പോകേണ്ടി വന്നു. ലോത്ത് നല്ലതൊക്കെ തെരഞ്ഞെടുത്തിട്ട് ബാക്കി ശേഷിച്ചത് ഊഷര ഭൂമിയാണ്, മതൽപ്പരപ്പ്.
ലോത്ത് നല്ലതൊക്കെ നോക്കി എടുത്തതെങ്കിലും ലഭിച്ചത്
ബാക്കി ലഭിച്ചത്, അബ്രഹാമിന് ലഭിച്ചത്, അബ്രഹാമിന് ലഭിച്ചത് ഊശ്വരഭൂമിയായിരുന്നു. മണൽപ്പരപ്പ് വേറൊന്നുമില്ല,
മണൽപ്പരപ്പ് വേറൊന്നുമില്ല,
ശൂന്യത മാത്രം.
ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം.
നിരാശ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി,
നിരാശ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി.
കർത്താവേ ഞാനിപ്പോ ഏകനായല്ലോ,
എന്റെ കർത്താവെ ഞാനിപ്പോൾ ഏകനായല്ലോ.
താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നു,
താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരുന്നു.
ചില ദൈവമക്കൾ ചിലപ്പോൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ,
ചില ദൈവമക്കൾ ചിലപ്പോൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ,
ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കും,
ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത്.
ദൈവം പറയുകയാണ്, അബ്രഹാമേ തലപൊക്ക നീ എന്തിനെ നീ കുനിഞ്ഞിരിക്കുന്നു.
ദൈവം പറയുകയാണ്, അബ്രഹാമേ തലപൊക്കുക, നീ എന്തിനാണ് കുനിഞ്ഞിരിക്കുന്നത്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
തലപൊക്കി നോക്ക്,
തലപൊക്കി നോക്കുക.
നീ കാണുന്ന ദേശമല്ല ഞാൻ നിനക്ക് വരാൻ പോകുക,
നീ കാണുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് വരുവാൻ പോവുകയാണ്.
ദൈവത്തിന്
ദൈവത്തിന്
സന്തോഷം. ചാടി എഴുന്നേറ്റ്,
ഇത് കേട്ടപ്പോൾ അബ്രഹാമിന് വലിയ സന്തോഷം. ചാടി എഴുന്നേറ്റ്,
വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ എന്റെ ചിന്ത ഞാൻ പറയട്ടെ,
വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും എന്റെ ചിന്ത പറയാനുള്ളത്,
അബ്രഹാമിന് മേലോട്ട് പൊങ്ങി നോക്കി കാണിച്ചു. കാരണം കണ്ണ വിടക്ക് പറ്റുന്നു അതെല്ലാം തരാമെന്നാണ് പറഞ്ഞത്.
അബ്രഹാം ഇങ്ങനെ മേലോട്ട് പൊങ്ങി നോക്കി കാണും, കാരണം കണ്ണ വിടക്ക് എത്തുന്നു അവരെല്ലാം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. നിരാശ ജീവിതത്തിൽ വന്നിട്ട് തലകുനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തലപൊക്ക,
നിരാശ ജീവിതത്തിൽ വന്ന് ആരെങ്കിലും തലകുനിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് തല നിവർത്തുക.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
അവൻ അടുക്കൽ വാതുക്കലായിരിക്കും,
അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു.
പിന്നെ മറ്റൊരു വിഷയമുണ്ട്, താഴോട്ട് നോക്കാൻ തലകുനിച്ചിരിക്കുന്നു വേറെ കാര്യം.
പിന്നെ തലകുനിപ്പാൻ വേറൊരു കാര്യമുണ്ട്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
എപ്പോഴും താഴോട്ട് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ,
എപ്പോഴും താഴേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ,
അവരെ ഉപമിക്കുവാൻ ഒരുതരം ജീവികളുണ്ട്,
അവരെ ഉപമിപ്പാൻ ഒരുതരം ജീവിയുണ്ട്.
ജീവകാലം മുഴുവൻ താഴോട്ട് നോക്കി നടക്കുന്ന ഒരുതരം ജീവി,
ജീവകാലം മുഴുവനും താഴേക്ക് നോക്കി നടക്കുന്ന ഒരുതരം ജീവി.
അറിയാമോ ഏതാണെന്ന്? അറിയാമല്ലോ, പന്നി.
പന്നി
ആയുസിൽ അത് മേലോട്ട് നോക്കിയിട്ടില്ല,
അതിന്റെ ആയുസിൽ അത് മുകളിലേക്ക് നോക്കിയിട്ടില്ല,
താഴോട്ട് നോക്കി നോക്കി നടക്കും, തത്തിത്തറഞ്ഞ് നടക്കും,
താഴേക്ക് നോക്കി തത്തിത്തറഞ്ഞ് നടക്കും.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ഇതിനെ നന്നായിട്ട് കുളിപ്പിച്ച ഫോറിൻ പൗഡറൊക്കെ പൂശി,
ഇതിനെ നന്നായിട്ട് കുളിപ്പിച്ച ഫോറിൻ പൗഡറൊക്കെ പൂശി,
സ്പ്രേയൊക്കെ പൂശി,
സ്പ്രേയൊക്കെ അടിച്ച്
വെളിയിലോട്ട് ഇറക്കി വിട്ടാൽ ഇത് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് അറിയാം.
വെളിയിലോട്ട് ഇറക്കി വിട്ടാൽ എവിടേക്കാണ് ഓടുന്നത് അറിയുമോ?
ഒറ്റ ഓട്ടം ഓടും. എവിടേക്ക്?
ഒറ്റ ഓട്ടം ഓടും.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ഏറ്റവും വലിയ അഴുക്ക് എവിടെ ഉണ്ടോ അവിടേക്കായിരിക്കും ഓടുന്നത്.
ഏറ്റവും വലിയ അഴുക്ക് എവിടെ ഉണ്ടോ അവിടേക്കായിരിക്കും.
അവിടോട്ട് ചെന്നിട്ട് മൂക്ക് കൊണ്ട് ഇങ്ങനെ കിളച്ച് മറിച്ച് അതിനകത്ത് വല്ല ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കും.
അവിടോട്ട് ഓടി ചെന്നിട്ട് മൂക്ക് കൊണ്ട് കിളച്ച് മറിച്ച് അവിടൊക്കെ അന്വേഷിച്ച് നടക്കുക.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
നോക്കിക്കൊണ്ട് നടക്കും,
ജീവകാലം മുഴുവനും താഴേക്ക് നോക്കി നടക്കും.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളിൽ ചിലരെങ്കിലും അങ്ങനെയൊക്കെ ആയിപ്പോകുന്നു എന്നൊരു സംശയം.
ദൈവമൊക്കെ
നോക്കുന്നില്ല, താഴോട്ടാണോ?
ദൈവമക്കളിൽ ചിലരെങ്കിലും അങ്ങനെ മുകളിലോട്ട് നോക്കുന്നില്ല, താഴോട്ട് പോകുന്നു എന്ന സംശയം.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ഇപ്പൊ കിടക്കുന്ന വസ്തുവിന്റെ അടുത്ത് ഒരു 3 ഏക്കറോട് ഉണ്ട്, അതുകൂടെ വാങ്ങിക്കണം, താഴോട്ടാണോട്ടോ?
ഇപ്പോൾ കിടക്കുന്ന വസ്തുവിന്റെ അടുത്ത് ഒരു 3 ഏക്കറോട് ഉണ്ട്, അത് വാങ്ങിക്കണം, താഴോട്ടാണോ നോട്ടോ?
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ഇപ്പൊ കിട്ടിയിരിക്കുന്ന ജോലിയും ശമ്പളവും പോരാ, അതിനേക്കാൾ കൂടിയ ശമ്പളം അന്ന് ഇറാഖിൽ കിട്ടുന്നുണ്ട്, അങ്ങോട്ട് പോകണം, താഴോട്ടാണോ?
ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലിയും ശമ്പളമൊന്നും പോരാ, അതിനേക്കാൾ കൂടിയൊരു ജോലി ഇറാഖിൽ ലഭിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണം, അതാണ് നോട്ടോ?
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
താഴോട്ട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഭൂമിയെ കുറിച്ചുള്ള ചിന്തയും വിചാരവും മാത്രം.
ഭൂമിയെ കുറിച്ചുള്ളതായ ചിന്തയും വിചാരങ്ങളാരും താഴോട്ട് നോക്കി നടക്കുകയാണ്.
ദൈവത്തിന്
ദൈവത്തിന്
വായിക്കുന്നു, നിങ്ങളെ താഴോട്ട് നോക്കാൻ വിളിച്ചതല്ല, മേലോട്ട് നോക്കാം.
കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങളെ താഴോട്ട് നോക്കുവാൻ വിളിച്ചതല്ല, മുകളിലേക്ക് നോക്കുവാൻ.
നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു.
നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു.
ആകയാൽ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതായ ചിന്തിപ്പീൻ.
പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പി.
നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക.
നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക.
പ്രിയ സഹോദര സഹോദരി, താഴോട്ട് നോക്കുന്നത് മതിയാക്കി കണ്ണ് മേലോട്ടൊന്ന് ഉയർത്തിക്കേ.
പ്രിയ സഹോദര സഹോദരി, താഴോട്ട് നോക്കുന്നത് മതിയാക്കി മുകളിലേക്ക് കണ്ണ് ഉയർത്തുകയും.
മുകളിലോട്ട് നോക്കി എന്ത് കാണാം?
മുകളിലേക്ക് നോക്കിയാൽ എന്താണ് കാണുന്നത്?
മീതെയുള്ള യെരൂശലേം കാണാൻ കഴിയും.
മീതെയുള്ള യെരൂശലേം കാണുവാൻ
കഴിയും. നഗരമായ യെരൂശലേം,
ദൈവദേശത്തുള്ള നഗരമായ
യെരൂശലേം.
സിയോൻ,
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
അത് നമുക്ക് നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ,
അത് നമുക്ക് നമ്മുടെ വിശ്വാസ കണ്ണാൽ കാണുവാൻ കഴിയും.
അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ,
അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ.
കൊമ്പ് ഇളവായി ഇല തളിർക്കുമ്പോൾ,
കൊമ്പ് ഇളവായി ഇല തളിർക്കുമ്പോൾ,
വേനൽ അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുക.
വേനൽ അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുക.
യഹൂദനെ സംബന്ധിച്ചുള്ള ലക്ഷണം,
യഹൂദനെ സംബന്ധിച്ച ലക്ഷണം,
ജ്ഞാനികളെ സംബന്ധിച്ച് ദൈവത്തിലേക്കുള്ള രക്ഷണം, ജാതികളെ സംബന്ധിച്ച രക്ഷണം. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കടലിനെയും കരയെയും ഇളക്ക്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കടലിനെയും കരയെയും ആകാശത്തെയും ഭൂമിയെയും ഇളക്ക്. ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. അത് ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുക, അത് ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ ജാതികളുടെ മധ്യമുള്ള ഇളക്കത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്.
ഈ ലോകത്തിൽ ജാതികളുടെ മധ്യത്തിലുള്ളതായ ഇളക്കത്തെ ചൂണ്ടിക്കാണിക്കുക.
എല്ലായിടം ഇളക്കം, ഇളക്കം, ഇളക്കം,
എല്ലായിടത്തും ഇളക്കം, ഇളക്കം.
എത്ര ഇളക്കമാണ്?
എന്തിളക്കമാണ്?
വിപ്ലവങ്ങൾ,
വിപ്ലവങ്ങൾ,
സമരങ്ങൾ,
സമരങ്ങൾ,
പണിമുടക്കുകൾ,
പണിമുടക്കുകൾ.
ഇതാണ് ഇളക്കം,
ഇതെല്ലാമാണ് ഇളക്കങ്ങൾ.
എല്ലായിടത്തും ഇളക്കമാണ്,
എല്ലായിടത്തും ഇളക്കമാണ്.
വർഗീയ കലാപങ്ങൾ,
വർഗീയ കലാപങ്ങൾ.
ജാതികളുടെ ഇടയിൽ ഇളക്കം,
ജാതികളുടെ ഇടയിൽ.
കടലിന്റെയും ഓളത്തിന്റെയും ഇളക്കം നിമിത്തം,
കടലിന്റെയും ഓളത്തിന്റെയും ഇളക്കം നിമിത്തം
ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് വായിക്കുക.
ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് വായിക്കുക.
കടൽ എന്ന് പറയുന്നത്,
ഈ കടൽ എന്ന് പറയുന്നത്
ഇന്ന് നാം കാണുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാര്യമല്ലേ പറയുന്നത്?
ഇന്ന് നാം കാണുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാര്യമല്ല. ദൈവത്തിന്
പിന്നെ ഏതാണ് ഈ കടൽ?
പിന്നെ ഏത് കടലാണ്?
മനുഷ്യ സമുദായ കടൽ,
മനുഷ്യ സമുദായ കടൽ.
അല്ലെങ്കിൽ ജാതികൾ,
അല്ലെങ്കിൽ ജാതികൾ.
അതിന്റെ ഇളക്കം,
അതിന്റെ ഇളക്കം.
അതിന്റെ ഓളങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
അതിന്റെ ഓളങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
ജാതികളുടെ മധ്യത്തിൽ ഉളവായി വരുന്ന വിപ്ലവങ്ങൾ,
ജാതികളുടെ മധ്യത്തിൽ ഉളവായി വരുന്ന വിപ്ലവങ്ങൾ.
അല്ലെങ്കിൽ തീവ്രവാദികൾ,
അല്ലെങ്കിൽ തീവ്രവാദികൾ.
ഇതുകൊണ്ട് മനുഷ്യനിന്ന് പേടിച്ച് നിരാശരായി തീർന്നിരിക്കുന്നു.
ഇത് ഇതിനാൽ മനുഷ്യനിന്ന് പേടിച്ച് നിരാശരായിരിക്കുക,
പരിഭ്രമിച്ച് നിരാശരായിരിക്കും,
പരിഭ്രമിച്ച് നിരാശരായിരിക്കുക.
വാസ്തവത്തിൽ അങ്ങനെ തന്നെയല്ലേ?
വാസ്തവത്തിൽ അങ്ങനെയല്ലേ?
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
പഞ്ചാബിൽ സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ കഴിയുമോ?
പഞ്ചാബിൽ സുരക്ഷിതത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമോ?
ഡൽഹിയിൽ സാധിക്കുമോ?
ഡൽഹിയിൽ അത് സാധിക്കുമോ?
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
തീവ്രവാദികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ഇനി പത്തെടുത്ത് വെക്കാൻ പോകാണെന്ന് ബോംബ്.
തീവ്രവാദികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, ഇനി പത്തെടുത്തുകൊണ്ട് ബോംബ് വെക്കാൻ പോകുന്നുണ്ട്.
സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു, ജാഗ്രതരായിരിക്കുവാൻ.
സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്, ജാഗ്രതരായിരിക്കും.
എവിടെ എപ്പോഴാ പൊട്ടുന്നതെന്ന് ആർക്കറിയാം?
എവിടെ എപ്പോഴാണ് പൊട്ടുന്നതെന്ന് ആർക്കറിയാം?
നിരപരാധികളാണ്
നിരപരാധികളാണ് കശാപ്പ് ചെയ്യപ്പെടുന്നത്.
ഭയപ്പെടുകയാണ്, ഭയപ്പെടുകയാണ് മനുഷ്യൻ,
ഭയപ്പെടുകയാണ് മനുഷ്യൻ.
ദൈവത്തിന്
ദൈവത്തിന്
അത് ജാതികളെ സംബന്ധിച്ചുള്ള ലക്ഷണം,
അത് ജാതികളെ സംബന്ധിച്ച ഒരു ലക്ഷ്യമാണ്.
മൂന്നാമത് ദൈവസഭയെ സംബന്ധിച്ചുള്ള,
അടുത്തതായി ദൈവസഭയെ സംബന്ധിച്ചുള്ള.
വലിയൊരു ഉണർവ് ദൈവം അയച്ചുകൊണ്ടിരിക്കുക,
വലിയ ഉണർവ് ദൈവം അയച്ചുകൊണ്ടിരിക്കുക.
പിന്മാറി
പരിശുദ്ധാത്മാവിന്റെ പിന്മാറി.
മുഴു ലോകത്തിൽ നിന്ന് 40 കോടിയിലധികം പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു.
മുഴു ലോകത്തിൽ നിന്ന് 40 കോടിയിലധികം ആളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു.
ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.
മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും പ്രാപിച്ചുകൊണ്ടേയിരിക്കുക.
എന്തിനെ കാണിക്കുകയാണ്
ഇത്? എന്തിനെ കാണിക്കുക?
അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്നു.
നാം അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്നു.
ഉണർവിന്റെ കാലമാണ്,
ഇത് ഉണർവിന്റെ കാലമാണ്.
മനുഷ്യനെ തിന്നുന്ന നരഭോജികളുടെ ഇടയിൽ ഉണർവാരംഭിച്ചിരിക്കും.
മനുഷ്യനെ തിന്നുന്ന നരഭോജികളുടെ ഇടയിൽ ഉണർവാരംഭിച്ചു.
യേശുവരാറായി അടുത്ത വാതിൽക്കലായിരിക്കുന്നു.
അവൻ അടുക്കെ വാതിൽക്കലായിരിക്കുന്നു.
എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം.
ഇത് വിളിച്ചറിയിക്കുക എന്നുള്ളത്രേ ഞങ്ങളുടെ കർത്തവ്യം.
പ്രദേശത്തോട് വിളിച്ചു പറയുക.
വരമ്പൂർ പ്രദേശത്തോട് അത് വിളിച്ചറിയിക്കുക.
കൊല്ലകടവ് പ്രദേശങ്ങളോട് ഞങ്ങൾ അത് വിളിച്ചു പറയും.
വെൺമണി കൊല്ലകടവ് പ്രദേശങ്ങളോട് ഞങ്ങൾ അത് വിളിച്ചറിയിക്കുക.
ശബ്ദപരിധിക്കുള്ളിലുള്ള എല്ലാവരോടും ഈ കാര്യം ഞങ്ങൾ അറിയിക്കുക.
ഈ ശബ്ദപരിധിക്കുള്ളിലുള്ളതായ എല്ലാവരോടും ഞങ്ങൾ ഈ സത്യം വിളിച്ചറിയിക്കുക. നമ്മുടെ മണവാളൻ വെളിപ്പെടും.
അക്ഷയമായി ശരീരം പ്രാപിക്കും.
നാം അക്ഷയ ശരീരം പ്രാപിക്കും.
ദൈവത്തെ കരങ്ങളെ ഉയർത്തി അല്ലെ.
ദൈവത്തിന് മഹത്വമുണ്ടാകാം,
ദൈവത്തിന് മഹത്വമുണ്ടാകാം.
കൃപായുഗത്തിന്റെ അവസാനത്തിങ്കിൽ യേശു വരും.
കൃപായുഗത്തിന്റെ അവസാനത്തിൽ യേശു വരും.
തന്റെ സഭ എടുത്തുകൊള്ളപ്പെടും,
തന്റെ സഭ എടുക്കപ്പെടും.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
സഭയുടെ ഉൽപ്രാവണത്തോടുകൂടെ ആറാമത്തെ യുഗം അവസാനിക്കും.
സഭയുടെ ഉൽപ്രാവണത്തോടുകൂടെ ആറാമത്തെ യുഗം ആരംഭിക്കും.
അവസാനിക്കും,
അവസാനിക്കും.
ദൈവത്തിന്,
ദൈവത്തിന് സ്തോത്രം.
യേശു വരികയും സഭ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും.
യേശു വരികയും സഭ എടുക്കപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം
മറ്റൊരു വ്യക്തി കൂടെ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുക. അതുകൂടെ അറിഞ്ഞുകൊള്ളണം.
മറ്റൊരു വ്യക്തിയും കൂടെ വെളിപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അത് അറിഞ്ഞുകൊള്ളുക.
അവന്റെ പേരാണ് എതിർക്രിസ്തു.
അവന്റെ പേരത്രേ എതിർക്രിസ്തു.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ആരാണ് ഈ എതിർക്രിസ്തു?
ആരാണ് ഈ എതിർക്രിസ്തു?
ഇത് എവിടെ നിന്നാണ് വരുന്നത്?
ഇത് എവിടെ നിന്നാണ് വരുന്നത്?
അവന്റെ ഭരണകാലത്തെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും?
അവന്റെ ഭരണകാലത്തെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും?
ഈ മൂന്ന് വിഷയങ്ങൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുക.
ഈ മൂന്ന് വിഷയങ്ങൾ ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
എതിർക്രിസ്തു ആരാണ്?
എതിർക്രിസ്തു ആരാണ്?
അവൻ എവിടെ നിന്ന് വെളിപ്പെടും?
അവൻ എവിടെ നിന്ന് വെളിപ്പെടും?
അവന്റെ ഭരണകാലത്ത് എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കും?
അവന്റെ ഭരണകാലത്ത് എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കും?
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഇന്നലെ ഞാൻ പറഞ്ഞു ഈ എതിർക്രിസ്തുവിന് പല പേരുകൾ ദേവപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്.
ഇന്നലെ ഞാൻ പറഞ്ഞു ഈ എതിർക്രിസ്തുവിന് ചില പേരുകൾ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു.
പഴയ നിയമത്തിൽ നാല് നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുതിയ നിയമത്തിൽ നാല് പേരുകൾ കൊടുത്തിട്ടുണ്ട്, മൊത്തം എട്ട് പേരുകൾ ഈ എതിർക്രിസ്തുവിനുണ്ട്. ഒന്ന് ചെറിയ കൊമ്പ എന്നതിനെ കുറിച്ച് പറയും.
ദാനിയേൽ ഏഴിന്റെ എട്ട്.
രണ്ട് ഉഗ്രഭാവമുള്ള രാജാവ്.
ദാനിയേൽ എട്ടിന്റെ ഇരുപത്തിമൂന്ന്.
മൂന്ന് വരുവാനുള്ള പ്രഭു. ദാനിയേൽ ഒൻപതിന്റെ ഇരുപത്തിയാറ്. നാല് തുമ്പുകെട്ട ഇടേ.
സഖറിയ പതിനൊന്നിന്റെ പതിനാറും പതിനേഴും വാക്യം.
ഇത്രയും പേരുകൾ പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന പേരാണ്.
പുതിയ നിയമത്തിൽ പല പേരുകൾ കൊടുത്തിട്ടുണ്ട്.
ഒന്ന് നാശയോഗ്യ.
രണ്ട് അധർമ്മമൂർത്തി.
രണ്ട് പേരുകൾ രണ്ട് തെസ്സലോനിക്കർ രണ്ടിന്റെ മൂന്നാം വാക്യത്തിൽ കാണാൻ കഴിയും.
ഈ രണ്ട് പേരുകളും രണ്ട് തെസ്സലോനിക്കർ രണ്ടിന്റെ മൂന്നാം വാക്യത്തിൽ വായിക്കാൻ.
മൂന്നാമതായി മൃഗം എന്ന് പറഞ്ഞിരിക്കും.
വെളിപ്പാട് പതിമൂന്നിന്റെ ഒന്നിൽ കാണാം.
നാലാമത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി.
രണ്ട് തെസ്സലോനിക്കർ രണ്ടിന്റെ നാല്.
ദൈവത്തിന് സ്തോത്രം.
ആരാണിവൻ?
എതിർക്രിസ്തു. വേദപുസ്തകത്തിൽ എതിർക്രിസ്തു എന്നുള്ള പദം അഞ്ച് ഭാഗത്ത് കാണുന്നുണ്ട്.
വേദപുസ്തകത്തിൽ എതിർക്രിസ്തു എന്ന പദം അഞ്ച് ഭാഗത്ത് കാണുന്നുണ്ട്.
യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ഒന്നാം ലേഖനത്തിലും രണ്ടാം ലേഖനത്തിലുമാണ് ഈ അഞ്ച് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്.
എതിർക്രിസ്തു.
ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ടാകാം. അവിടെ എതിർക്രിസ്തു എന്നും എതിർക്രിസ്തുക്കൾ എന്നും പറഞ്ഞിരിക്കും.
ഒന്ന് യോഹന്നാൻ രണ്ട് പതിനെട്ട് കേട്ടിട്ടുണ്ടല്ലോ.
ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ. അപ്പോ ഒന്നിലധികം ബഹുവചനം പറഞ്ഞിരിക്കുക.
അവിടെ ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്.
ഒന്നിലധികം ഉണ്ട്. എതിർക്രിസ്തു ഒന്നിലധികം ഉണ്ടോ?
സംശയമാണ്.
ദൈവത്തിന് സ്തോത്രം. വിശദമായി പഠിക്കണം. എതിർക്രിസ്തു എതിർക്രിസ്തുക്കൾ. ഈ എതിർക്രിസ്തു എന്ന് പറയുന്നത് ഇനി വെളിപ്പെടുവാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷമായിരിക്കും.
സഭ
എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം. എന്നാൽ ഇപ്പോൾ ചില എതിർക്രിസ്തുക്കളുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് എതിർക്രിസ്തുക്കൾ വരുമെന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവരാരാണ് എതിർക്രിസ്തുക്കൾ? എതിർക്രിസ്തുവിന്റെ ആത്മാവ് ജീവിതത്തിൽ ഉള്ളവർ.
ഇന്നുകൊണ്ട്
ധാരാളം എതിർക്രിസ്തുക്കൾ.
അവരെ എങ്ങനെ തിരിച്ചറിയാം?
ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഇരുപത്തിരണ്ടാം. ആരാണ് ഈ എതിർക്രിസ്തുക്കൾ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവരാണ് എതിർക്രിസ്തു.
ഒന്ന് യോഹന്നാൻ നാലിന്റെ മൂന്നാം വാക്യം.
യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവുള്ളവൻ എതിർക്രിസ്തു.
രണ്ട് യോഹന്നാൻ ഏഴാം വാക്യം.
യേശു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്തവൻ എതിർക്രിസ്തു.
ദൈവത്തിന് സ്തോത്രം.
ഇത് മൂന്നും ആത്മാക്കളാണ് എന്ന് പറയുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് ഇന്ന് ചിലർ പറയുന്നുണ്ട്.
യേശുവിനെ വിശ്വസിക്കാത്തവർ.
മറ്റൊരു കൂട്ടർ യേശുവിനെ സ്വീകരിക്കാത്തവർ.
മറ്റൊരു കൂട്ടർ
യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവർ,
മറ്റൊരു കൂട്ടർ യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവർ,
അങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും.
അങ്ങനെയുള്ളതായ ആയിരക്കണക്കിന് മനുഷ്യരെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും.
അവർ എതിർ ക്രിസ്തുക്കളാണ്,
അവർ എതിർ ക്രിസ്തുക്കളാണ്,
എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നവർ,
എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നവർ.
ഇനി ഒരു എതിർ ക്രിസ്തു വെളിപ്പെടാൻ പോവുകയാണ്,
എന്നാൽ ഇനി ഒരു എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ പോവുകയാണ്.
അവന്റെ പേര് ക്രിസ്തു എന്നാണ്,
അവന്റെ പേര് ക്രിസ്തു എന്നാണ്.
അവന്റെ വേഷം കൊണ്ടും ഭാവം കൊണ്ടും ക്രിസ്തുവിനെ പോലെ തോന്നും,
അവന്റെ വേഷത്താലും ഭാവത്താലും ക്രിസ്തുവിനെ പോലെ തോന്നും.
ദൈവത്തിന്
സ്തോത്രം.
കുഞ്ഞാടിന്റെ വേഷം ധരിച്ചിരിക്കുന്ന ചെന്നായായിരിക്കും,
കുഞ്ഞാടിന്റെ വേഷം ധരിച്ചിരിക്കുന്ന ചെന്നായായിരിക്കും.
അവരെ കണ്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത്,
അവനെ കണ്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത്.
യഹൂദൻ കബളിപ്പിക്കപ്പെടും ഈ എതിർ ക്രിസ്തുവിനെ കണ്ടിട്ട്.
യഹൂദൻ ഈ എതിർ ക്രിസ്തുവിനെ കണ്ട് കബളിക്കപ്പെടും.
യഹൂദൻ ഇതുവരെയും മസീഹായിൽ വിശ്വസിച്ചിട്ടില്ല,
യഹൂദൻ ഇതുവരെയും മസീഹായിൽ
വിശ്വസിച്ചിട്ടില്ല. മരിച്ച യേശു മസീഹായാണെന്ന് അവർക്ക് വിശ്വാസമില്ല.
ദാവീദിന്റെ പുത്രനായി ജനിച്ച് കാൽവരിയിൽ തകർക്കപ്പെട്ട യേശു ക്രിസ്തു മസീഹയാണെന്ന് ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല.
അവർ ഇപ്പോഴും മസീഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്,
അവർ ഇപ്പോഴും മസീഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുക.
മസീഹ വരുമെന്ന് അവർ കാത്തിരിക്കും. മസീഹ രാജാവായി വരുമെന്ന് കാത്തിരിക്കുക. അപ്പോഴാണ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്. വേഷവും ഭാവമൊക്കെ നോക്കിയിട്ട് ക്രിസ്തുവിനെ പോലിരിക്കുന്നു.
പൂരൻ
ഈ എതിർ ക്രിസ്തുവിനെ കണ്ടിട്ട് മസീഹായാണെന്ന് വിശ്വസിച്ച് അംഗീകരിച്ചു ആരംഭത്തിൽ.
യഹൂദൻ ഈ എതിർ ക്രിസ്തുവിനെ കണ്ടിട്ട് മസീഹയാണെന്ന് വിശ്വസിച്ച് അംഗീകരിക്കും ആരംഭത്തിൽ.
മൂന്നര വർഷം യഹൂദനും എതിർ ക്രിസ്തുവും തമ്മിൽ സമാധാന ഉടമ്പടി ഉണ്ടായി. എതിർ ക്രിസ്തുവിന്റെ സഹായത്തോടെ ആയിരിക്കും യഹൂദൻ തന്റെ ദേവാലയം പണിയുക.
എതിർ ക്രിസ്തുവിന്റെ സഹായത്തോടുകൂടി ആയിരിക്കും യഹൂദൻ ദേവാലയം പണിയുന്ന
ദൈവത്തിന് സ്തോത്രം. എന്നാൽ എതിർ ക്രിസ്തുവിനെ കണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കുക. തിരിച്ചറിയുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം.
ഇവനെ തിരിച്ചറിയുവാനുള്ള മാർഗം പറഞ്ഞുതരാം.
ക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിനെയും തമ്മിൽ വെച്ചുകൊണ്ടൊരു താരതമ്യ പഠനം.
ക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിനെയും വെച്ചുകൊണ്ടുള്ള താരതമ്യ പഠനം.
ദൈവത്തിന് ക്രിസ്തുവിനെ എതിർ ക്രിസ്തുവിനെയും രണ്ട് ഭാഗത്ത് നിർത്തുകയാണ്. ക്രിസ്തു ആരാണ്, എതിർ ക്രിസ്തു ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ.
ഒന്ന്,
ക്രിസ്തു ദൈവത്തിന്റെ മർമ്മമാണ്.
കൊലോസ്യർ രണ്ടിന്റെ രണ്ട്
ക്രിസ്തുവിനെ ദൈവമർമ്മമായി പറഞ്ഞിരിക്കുന്നു.
അവിടെ ക്രിസ്തുവിനെ ദൈവത്തിന്റെ മർമ്മമായി പറഞ്ഞു.
എതിർ ക്രിസ്തു അധർമ്മത്തിന്റെ മർമ്മമാണ്.
എതിർ ക്രിസ്തു അധർമ്മത്തിന്റെ മർമ്മമാണ്.
ക്രിസ്തു ദൈവമർമ്മം, എതിർ ക്രിസ്തു അധർമ്മത്തിന്റെ മർമ്മം.
ക്രിസ്തു ദൈവത്തിന്റെ മർമ്മം, എതിർ ക്രിസ്തു അധർമ്മത്തിന്റെ മർമ്മം.
മിസ്ട്രി ഓഫ് ഗോഡ് ആൻഡ് മിസ്ട്രി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിന്റെ അകൃത്യത്തിന്റെ മർമ്മം.
അകൃത്യത്തിന്റെ മർമ്മം.
ദൈവത്തിന്
സ്തോത്രം.
എതിർ ക്രിസ്തു അകൃത്യത്തിന്റെ അധർമ്മത്തിന്റെ മർമ്മമാണെന്ന് രണ്ട് ദശലോനിക്കർ രണ്ടിന്റെ നാലിൽ
നാം വായിക്കുന്നു. എതിർ ക്രിസ്തു അധർമ്മത്തിന്റെ മർമ്മമെന്ന്
രണ്ടാമത്തെ വിഷയം. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. യോഹന്നാൻ 6:38. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കും. എതിർ ക്രിസ്തു ആഴത്തിൽ നിന്ന് അഗാധത്തിൽ നിന്ന് കയറി വരുന്നു.
ഒരുവൻ മുകളിൽ നിന്ന് വരുന്നു, ഒരുവൻ താഴെ നിന്ന് മുകളിലോട്ട് വരുന്നു.
കണ്ടുപിടിക്കാമല്ലോ ആരാണെന്ന്.
അഗാധത്തിൽ നിന്ന് കയറി വരുന്നവൻ എതിർ ക്രിസ്തു.
ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ ക്രിസ്തു.
ക്രിസ്തു തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ക്രിസ്തു.
ഫിലിപ്പിയർ രണ്ടിന്റെ എട്ട് അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവനായി.
എന്നാൽ എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്നു.
രണ്ട് ദശലോനിക്കർ രണ്ടിന്റെ നാലാം വാക്യം.
നാലാമതായി ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
യോഹന്നാൻ പതിനേഴിന്റെ നാല് ഭൂമിയിൽ ദൈവത്തെ ദുഷിക്കുന്നു.
എന്നാൽ എതിർ ക്രിസ്തുവോ ഭൂമിയിൽ ദൈവത്തെ ദുഷിക്കുന്നു.
വെളിപ്പാട് പതിമൂന്നിന്റെ ആറ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ ക്രിസ്തു.
ദൈവത്തെ ദുഷിക്കുന്നവൻ എതിർ ക്രിസ്തു.
അഞ്ചാമത് ക്രിസ്തു
മനുഷ്യനെ രക്ഷിപ്പാൻ വന്നു.
അഞ്ചാമതായി ക്രിസ്തു മനുഷ്യനെ രക്ഷിപ്പാൻ വന്നു.
ലൂക്കോസ് 19:10. എന്നാൽ എതിർ ക്രിസ്തു നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ക്രിസ്തു രക്ഷിക്കുന്നവൻ എതിർ ക്രിസ്തു നശിപ്പിക്കുന്നവൻ.
എതിർ
ക്രിസ്തു നശിപ്പിക്കുന്നവൻ എന്ന് ദാനിയേലിന്റെ 24 വായിക്കും.
എതിർ ക്രിസ്തു നശിപ്പിക്കുന്നവനെന്ന ദാനിയേൽ 8:24 വായിക്കും.
ക്രിസ്തു നല്ലയിടെ
6
യോഹന്നാൻ 10:4
എതിർ ക്രിസ്തു തുമ്പുകെട്ട ഇടയൻ ദുഷ്ടയുടെ.
സക്കറിയ 11:16-17 ക്രിസ്തു സത്യമായിരിക്കും.
7 ക്രിസ്തു സത്യമായിരിക്കും.
യോഹന്നാൻ 14:6 എതിർ ക്രിസ്തു ഭോഷ്കായിരിക്കും.
എതിർ ക്രിസ്തു ഭോഷ്കായിരിക്കും.
2 തെസ്സലോനിക്കർ 2:9-12
2 തെസ്സലോനിക്കർ 2:9-12
ക്രിസ്തു ദൈവപുത്രനായിരിക്കും.
8 ക്രിസ്തു ദൈവപുത്രനായിരിക്കും.
എതിർ ക്രിസ്തു നാശപുത്രൻ.
എതിർ ക്രിസ്തു നാശപുത്രൻ.
യേശു ദൈവപുത്രൻ എന്ന് ലൂക്കോസ് 1:35
യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വായിക്കുന്നു.
എതിർ ക്രിസ്തു നാശപുത്രൻ എന്ന് 2 തെസ്സലോനിക്കർ 2:3 വായിക്കുന്നു.
എതിർ ക്രിസ്തു നാശപുത്രൻ എന്ന്
2 തെസ്സലോനിക്കർ 2:3 മലയാളത്തിൽ നാശയോഗ്യനാശത്തിന്റെ പുത്രൻ.
ഇംഗ്ലീഷിൽ നാശത്തിന്റെ പുത്രൻ എന്ന
ഒടുക്കലത്തവനെ കുറിച്ച് പറയുന്നത്.
ഈ ഒടുക്കലത്തവനെ കുറിച്ച് പറയുന്നത്
യേശു മേലോട്ട് പോകുന്നു.
യേശു മേളിലേക്ക്
പോകുന്നു.
പിതാവായ ദൈവമാണ് ഏറ്റവും മീരെ ഉയർത്തി.
എതിർ ക്രിസ്തു എവിടേക്കാണ് പോകുന്നത്?
എതിർ ക്രിസ്തു എവിടെയാണ് പോകുന്നത്?
അവൻ അഗാധത്തിലേക്ക് പോകുന്നു, നിത്യനരകത്തിലേക്ക്.
അവൻ അഗാധത്തിലേക്ക് നിത്യനരകത്തിലേക്ക് പോകുന്നു.
ദൈവത്തിന് വ്യത്യാസം മനസ്സിലായല്ലോ. ഞാൻ
ഇത്രയും പറഞ്ഞതിന്റെ കാര്യം
ഇന്നും എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ചിലരിൽ വ്യാപരിക്കുന്നു. അവരെ എങ്ങനെ അറിയാം? മിസ്ട്രി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിന്റെ മർമ്മം എവിടെ ഉണ്ടോ അവരിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്.
അധർമ്മത്തിന്റെ മർമ്മം എവിടെയുണ്ടോ അവരിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്.
ആഴത്തിൽ നിന്ന് കയറി വരുന്ന ആത്മാവ് ആരിൽ പ്രവർത്തിക്കുന്നു? അവരിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്.
ആഴത്തിൽ നിന്ന് കയറി വരുന്ന ആത്മാവ് എവിടെ പ്രവർത്തിക്കുന്നു? അവരിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്.
തന്നെത്താൻ ഉയർത്തുന്നവൻ എതിർ ക്രിസ്തുവിന്റെ പാർട്ടിയിൽപ്പെട്ടതാ.
തന്നെത്താൻ ഉയർത്തുന്നവൻ എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരാണ്.
ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആ പാർട്ടിയിലുള്ളത്? ആ പാർട്ടിയിലുള്ളവരാരുണ്ടോ? തന്നെത്താൻ ഉയർത്തുന്ന, തന്നെത്താൻ ഉയർത്തുന്ന ദൈവത്തിൽ വായിക്കുന്നു, തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും.
ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും.
അവർ നരകത്തിലേക്ക് പോകും. നമ്മിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവല്ല, ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്.
നമ്മിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവല്ല, ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്.
റോമലേഖനം 8:10 വായിക്കുന്നു.
ക്രിസ്തുവിന്റെ
ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല.
ദൈവത്തിന് ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കട്ടെ.
നിങ്ങളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കട്ടെ.
ദൈവത്തിന് സ്തോത്രം. ഈ എതിർ ക്രിസ്തുവിനെ മൃഗം എന്ന് പറയും.
ഈ എതിർ ക്രിസ്തുവിനെ മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നു.
എതിർ ക്രിസ്തു ആരാണെന്ന് പഠിക്കാം.
എതിർ ക്രിസ്തു ആരെന്ന് പഠിക്കാം.
ചാർട്ടിന്റെ ഈ മൂലയിൽ ഈ എതിർ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ചാർട്ടിന്റെ ഈ മൂലയിലായിട്ട് എതിർ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു മൃഗമായി ഇതിനെ പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 13:1 ഈ മൃഗത്തിന്റെ വിശേഷത, ഇതിന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയാണ്. ഉടൽ പുള്ളിപ്പുലിയുടെ ഉടൽ പോലെ. കാൽ കരടിയുടെ കാൽ പോലെ. ദൈവത്തിന് സ്തോത്രം.
ഇതെന്തോ മൃഗമാണ്?
ഇതെന്ത് മൃഗമാണ്?
7 തല.
7 തല,
10 കൊമ്പ്.
10 കൊമ്പ്
തല സിംഹത്തിന്റേത്.
തല സിംഹത്തിന്റേത്.
ഉടൽ പുള്ളിപ്പുലിയുടേത്.
ഉടൽ പുള്ളിപ്പുലിയുടേത്.
കാൽ കരടിയുടേത്.
കാൽ കരടിയുടേത്.
ദൈവത്തിന്
സ്തോത്രം.
ഇങ്ങനൊരു മൃഗമോ?
ഇങ്ങനെയൊരു മൃഗമോ?
ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മൃഗമല്ല.
ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മൃഗമല്ല.
ഈ ലോകത്തിൽ താമസമിന വെളിപ്പെടുവാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്.
ഈ ലോകത്തിൽ താമസമിന വെളിപ്പെടുവാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്.
ചോദ്യം, ദൈവം എന്താ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കാതെ രാഷ്ട്രീയ നേതാക്കളെ മൃഗമെന്ന് കയറി വിളിക്കുന്നത്?
ദൈവം എന്താ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കാതെ രാഷ്ട്രീയ നേതാക്കളെ മൃഗം എന്ന് വിളിക്കുന്നത്?
അതൊരു ബഹുമാനമില്ലാത്ത വാക്കാണ്.
അതൊരു ബഹുമാനമില്ലാത്ത വാക്കല്ലേ?
ദൈവത്തിന് സ്തോത്രം.
ആരെ
എങ്ങനെ വിളിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്.
ആരെ എങ്ങനെ വിളിക്കണമെന്ന് ശരിയായിട്ട് അറിയാവുന്നത് കർത്താവിന് മാത്രമാണ്.
ഒരാളെ അതിന്റേതായ നിലയിൽ ശരിയായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവവും ദൈവപുത്രനായ ക്രിസ്തുവുമാണ്.
ഒരാളെ അതിന്റേതായ നിലയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അത് ദൈവവും ദൈവപുത്രനുമാണ്.
ദൈവത്തിന് ഹേരോദാവ് യേശുവിന്റെ കാലത്ത് ഒരു വലിയ രാജാവായി.
ഹേരോദാവ് യേശുവിന്റെ കാലത്ത് ഒരു വലിയ രാജാവായി.
ഹേരോദാക്കന്മാരെ വളരെ ബഹുമാനത്തോടെയാണ് മനുഷ്യർ സംബോധന ചെയ്യുന്നത്.
അന്നത്തെ ഹേരോദാക്കന്മാരെ വളരെ ബഹുമാനത്തോടെയാണ് ജനം മനസ്സ് ബഹുമാനിക്കുന്നത്.
ദൈവത്തിന്
ദൈവത്തിന്
തിരുമനസ് രാജശ്രീ ഫെലിക്സ്
രാജശ്രീ ഫെലിക്സ്
എന്നൊക്കെ ഉള്ള വിശേഷിക്കപ്പെട്ട പദങ്ങൾ അന്ന് ഉപയോഗിക്കുമായി.
ഇങ്ങനെയുള്ള വിശേഷിക്കപ്പെട്ട പദങ്ങൾ അന്ന് ഉപയോഗിക്കുമായി.
ദൈവത്തിന് സ്വാതന്ത്ര്യം. യേശു ക്രിസ്തു ഹേരോദാവിനെ ഒന്ന് വിളിച്ചു.
കർത്താവായ യേശു ക്രിസ്തു ഹേരോദാവിനെ ഒന്ന് വിളിച്ചു.
അവനെ യേശുവിനെ കൊല്ലുവാനായിട്ട് ഹേരോദാവ് അന്വേഷിച്ചു.
യേശുവിനെ കൊല്ലുവാനായിട്ട് ഹേരോദാവ് അന്വേഷിച്ചു.
യേശു മറുപടി പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ കുറുക്കൻ കുറുക്കൻ.
യേശു ക്രിസ്തു മറുപടി പറഞ്ഞു വിടുന്നത് നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക.
കുറുക്കൻ കുറുക്കൻ
ദൈവത്തിന്
വാസ്തവത്തിൽ ആ പേരിന് താൻ യോഗ്യനായിരുന്നു.
വാസ്തവത്തിൽ താൻ ആ പേരിന് യോഗ്യനായിരുന്നു.
യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ ഹേരോദാവ് പല തന്ത്രം ഉപയോഗിച്ചു.
യഹൂദന്മാരെ പ്രസാദിപ്പിക്കാനായിട്ട് ഹേരോദാവ് പല തന്ത്രങ്ങൾ
ഉപയോഗിച്ചു.
അതുകൊണ്ടാണ് ചോദിച്ചത് ബർബാസിനെ വേണോ യേശുവിനെ വേണോ.
യഹൂദ പരീക്ഷ വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് ബർബാസിനെ മതി.
യഹൂദ പരീക്ഷകൾ വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് ബർബാസിനെ
വേണ്ട
യേശുവിനെ വേണ്ട.
ദൈവത്തിന് അവരെ പ്രസാദിപ്പിക്കുവാൻ
അവരെ പ്രസാദിപ്പിക്കുക.
അന്നത്തെ പീലാത്തോസ് എന്ത് ചെയ്തു?
അന്നത്തെ പീലാത്തോസ് എന്താണ് ചെയ്തത്?
റോമൻ ഗവർണർ എന്ത് ചെയ്തു?
റോമൻ ഗവർണർ എന്താണ് ചെയ്തത്?
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
വിട്ടുകൊടുത്തു ബർബാസിനെ.
ബർബാസിനെ വിട്ടുകൊടുത്തു.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അന്നത്തെ ഹേരോദാക്കന്മാർ യഹൂദന്മാരുടെ സപ്പോർട്ടോട് കൂടെയാണ് അവനെ ഭരിച്ചു വന്നത്.
അന്നത്തെ ഹേരോദാക്കന്മാർ യഹൂദന്മാരുടെ സപ്പോർട്ടോട് കൂടെയാണ് ഭരിച്ചു വന്നിരുന്നത്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ടാണ് അവരെ കുറുക്കൻ എന്ന് വിളിച്ചത്.
അതുകൊണ്ടാണ് അവനെ യേശു കുറുക്കൻ എന്ന് വിളിച്ചത്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ട് ദൈവം ആ ഒരുവനെ എങ്ങനെ വിളിക്കണമോ ആ നിലയിൽ തന്നെ വിളിക്കുന്നു.
അതുകൊണ്ട് ദൈവം ഒരുവനെ എങ്ങനെ വിളിക്കണമോ ആ നിലയിൽ തന്നെ.
അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിൽ രസകരമായൊരു സംഭവം കാണുവാൻ.
അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിൽ രസകരമായൊരു സംഭവം കാണാൻ കഴിയും.
പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയുടെ മധ്യത്തിൽ പാഫോസ് എന്ന ദ്വീപിലെത്തി.
പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയുടെ മധ്യത്തിൽ പാഫോസ് എന്ന ദ്വീപിൽ എത്തി.
ആ ദ്വീപിന്റെ ദേശാധിപതി സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതി.